വലിയ സന്തോഷമുണ്ട്.
I am very happy to have received a chance to come
ഞാൻ
here.
ഞാൻ അവിടെ പുറപ്പെടുന്ന അവസരത്തിൽ ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇവിടെ നിങ്ങളുടെ ആയിരിക്കുമെന്ന്.
When I started from there, I never expected to be here like this.
എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു കൊച്ചു സഫി ഉണ്ട്. ആ സഫയെ വിട്ടു തിരിയുന്നതിൽ വലിയ വിഷമമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ.
I am very sad to leave my small church that the Lord has given me.
അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞാൻ തിരിച്ചു വരുവോളൂ എന്ന്, ഒരു ആട് പോലും നഷ്ടപ്പെടരുത് എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥന അവരോട് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്.
I told them to pray that when I return back, nobody should be lost among them.
ഞാൻ സുവിശേഷം, ഞാൻ ഒരു ദൈവമകനായി തീർന്നിട്ട് 56 വർഷം.
It is over 56 years that I have become a child of God.
56 വർഷങ്ങൾക്ക് മുമ്പ് പെന്തക്കോസ്തുകാർ എന്ന് പറഞ്ഞ വളരെ പരിമിതമായ കുറച്ച് മാത്രം ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് നടന്നായിരിക്കുന്ന ഒരു പ്രാർത്ഥന കൂട്ടത്തിൽ അവിടുത്തെ അന്യഭാഷയും തുള്ളലും ഒക്കെ കാണാൻ വേണ്ടി ഞാൻ പോയതാണ്.
വെറും
12 വയസ്സ് മാത്രമേ എനിക്ക് പ്രായമുണ്ടായിരുന്നുള്ളൂ.
I was only 12 years old at that time.
എന്നാൽ അന്ന് ഒരു രാത്രി ദൈവം എന്നെ സന്ദർശിച്ചു.
And one night God really visited me.
എന്റെ ജീവിതം കർത്താവിന് വേണ്ടി കൊടുക്കാൻ എനിക്ക് ഇടയായി.
I was able to give my life to the Lord.
ആ രാത്രി ദൈവത്തിന്റെ വിശുദ്ധാത്മാവിനാൽ നിറയ്ക്കാൻ ദൈവത്തിന് മനസ്സ് തോന്നി.
And the Lord enabled me to receive the baptism of the Holy Spirit.
1953 ഏപ്രിൽ മാസത്തിലാണ് അത് സംഭവിച്ചത്.
It happened in 1953 in the month of April.
എന്നാൽ ജൂൺ മാസം കടന്നു വന്നത് എന്റെ ജീവിതത്തിന്റെ ഒരു പ്രത്യേക അനുഭവമായിരുന്നു.
But when it came to June, it was a very special moment in my life.
ഞാൻ സ്കൂളിലേക്ക് കടന്നു പോകുന്ന ആദ്യ ദിവസം,
the first day when I was going to school,
എന്നെ സ്വീകരിക്കാൻ തക്കുന്ന ഒരു വലിയ കൂട്ടം ഉണ്ടായിരുന്നു.
There was a big group who were there to receive me.
കുട്ടികളുടെ ഒരു സമൂഹം തന്നെയായിരുന്നു.
And there was a group of young children.
അവർ സ്തോത്രം അല്ലേലൂയ ആയി അന്യഭാഷയൊക്കെ പറയാൻ തുടങ്ങി.
And they started saying praise the Lord and they started speaking in other tongues.
ആക്ഷേപിക്കുന്ന വാക്കുകൾ ഉച്ചരിച്ചു.
And they all try to insult me and speak like that.
അവസാനം ഒരു മരണം ഉപദ്രവിക്കുക, ദേഹോപദ്രവങ്ങൾ ചെയ്യാൻ തുടങ്ങി.
And finally they started beating me bodily.
ഇടയ്ക്കൊക്കെ അവർ പറയും, എടാ സ്തോത്രം പറയുന്നു പറയാൻ പറയൂ.
And then they would tell me, force me to say praise the Lord.
ഞാൻ അതൊക്കെ സന്തോഷത്തോടെ സഹിച്ചു.
With the joy I bore all those things.
അത് ഏറ്റവും ഉപദ്രവിച്ചതായ ഒരു 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 ചെറുപ്പക്കാരൻ, ഒരു വിദ്യാർത്ഥി.
And one of the student who really persecuted me there.
അവൻ ഏറ്റവും ശക്തനായ ഒരു കുട്ടിയായിരുന്നു.
And he was a very strong guy.
അവന്റെ ചെറുപ്പത്തിൽ എനിക്ക് പ്രാർത്ഥിച്ച, കർത്താവേ അവന്റെ കൈക്കെങ്കിലും അല്പം വേദന കൊടുക്കണം എന്ന് പ്രാർത്ഥിച്ചു.
I used to pray, Lord, at least give him some pain in his hand.
ആ ദിവസങ്ങളൊന്നും സംഭവിച്ചില്ല.
Those days nothing happened.
എന്നാൽ 16 വർഷം കഴിഞ്ഞ ശേഷം,
but after 16 years,
ഞാൻ ഒരു കോളേജ് ഒരു സൊസൈറ്റി മാനേജരായിട്ട്
When I was working as a society manager, I saw a pastor from CPM and I could talk to him. I wanted to treat him and I took him to a restaurant for some food. When we were walking, I asked, what is your name? He said, my name is Chandi. I asked him, where is your home? He said, it is Pandalam.
Pandalathu evidiyanu chethu,
where exactly in Pandalam are you from?
Ingane parnu parnu vanna avasarathile,
and while we were talking more and more,
adhu njan choichu ninte vere Thangachanalle nu chethu.
He said, isn't your name Thangachan?
Adhu parnu, sir, enikku sarana engane ente peru manasilayi.
He said, sir, how did you know my name?
Njan parnu, sir onnu vilikkanda.
I said, don't call me sir.
Chila varshangalukku munpu,
many years before,
nee aare idi sushesham nimathu idichuo,
whoever you bait for the sake of the gospel,
idi konda vyaktiyanu njan.
I am the one who got your beatings that time.
ഈ മാർഗ്ഗത്തിൽ വന്നു ചോദിച്ചു.
I asked him, how did you come to the faith like this?
അദ്ദേഹം അവന്റെ ജീവിതത്തിന്റെ ചരിത്രം എന്നോട് പറയുകയുണ്ടായി.
He started sharing me his life story.
അപ്പോൾ ഞാൻ ഓർത്തു.
And then I thought,
മൂന്നാല് ഇടി കൂടുതൽ കൊണ്ടിരുന്നെങ്കിൽ,
and if that didn't happen to me,
മൂന്നാല് പേര് കൂടി ഇടിച്ചിരുന്നെങ്കിൽ,
if two three people didn't hit me like that,
സുവിശേഷകരാകുമായിരുന്നു.
How can they become the gospel workers?
അദ്ദേഹം ഇന്ന് ഇന്ന് പത്തനംതിട്ട ചാണ്ടി എന്ന പേരിൽ സിലോൺ പെന്തക്കോസ്, എൻ ഡി പെന്തക്കോസ് ആയിട്ട് മാറിയപ്പോൾ അവരൊരു ഗ്രൂപ്പ് സിലോൺ പെന്തക്കോസ് ആയി നിലകൊള്ളുന്നുണ്ട്. അതിന്റെ ചീഫ് പാസ്റ്റർ ആണ് ഞാൻ പറഞ്ഞത്.
And the one who I'm telling, he's the chief pastor in the Ceylon Pentecostal group out there.
എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്.
And that is a great joy in my life.
അതുപോലെ മറ്റൊരു സന്തോഷമുള്ള കാര്യമുണ്ടായി.
And there is another very joyous thing.
അത് ഞാൻ കഴിഞ്ഞ 32 വർഷമായിട്ട് ഹൈന്ദവരുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്.
For the last 32 years I am ministering among Hindu people.
കേരളത്തിൽ നിന്ന് പലരും വിചാരിക്കുന്നുണ്ട് കേരളം എല്ലാം ക്രിസ്ത്യാനികളുടെ കേന്ദ്രമാണ്.
Many people in Kerala think that this is a place of Christians.
ഓ, കേരളത്തിലെ ആൾക്കാരുടെ റിപ്പോർട്ട് കേട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ ഇനി ക്രിസ്ത്യാനികളെ ഇനി ശിക്ഷയുടെ സ്ഥലമില്ല.
If you hear reports from Kerala, you think that there is no need for evangelism in Kerala.
എനിക്ക് റിപ്പോർട്ട് കൊടുക്കുന്ന വലിയ താല്പര്യമില്ല, ഞാൻ ആരുടെ സപ്പോർട്ട് വാങ്ങാത്തതുകൊണ്ട്.
Because I don't get the support, I don't really give any reports.
എന്നാൽ കോഴിക്കോട് മുതൽ കണ്ണൂർ വരെയുള്ള സ്ഥലങ്ങളെ നിങ്ങൾ കടൽ സമുദ്രതീരത്തെ കൂടി സഞ്ചരിച്ചാൽ,
but if you go near the ocean from Kozhikode to Kannur,
ആ സമുദ്രതീര പ്രദേശങ്ങൾക്ക് 32-40 കിലോമീറ്റർ വീതിയിൽ കിടക്കുന്ന ഹൈന്ദവ കേന്ദ്രത്തിൽ സുവിശേഷമായിട്ട് ഈ കഴിഞ്ഞ നാളുകൾ പലരും പോകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല.
For 30 to 40 kilometers from the ocean there is a stretch of land where nobody has gone there with the gospel.
അതെ, എന്നെ ദൈവം ശക്തമായി ഹേമിച്ചതിന്റെ ഫലമായിട്ടാണ് ഞാൻ ആ പ്രദേശത്ത് പോയത്.
And because the Lord really gave me an inspiration I went to those places.
ഞാൻ അവിടെ ചെന്ന അവസരത്തിൽ ശക്തമായ ഈർപ്പ് എനിക്കുണ്ടായി.
From the time I went there was a strong opposition to me.
BJP RSS കാരുടെ ശക്തമായ ഈർപ്പ് ഉണ്ടായി.
And there was a strong opposition from BJP and RSS.
അവരെ കണ്ട് കള്ളസാക്ഷികൾ എന്നിട്ട് പറഞ്ഞു ഞാൻ പണം കൊടുത്തിട്ട് ആൾക്കാരെ മതം മാറ്റുകയാണെന്ന് പറഞ്ഞു.
And the false witnesses rose up and said that I am giving the money and I am converting them into Christianity.
ഞാൻ റോഡ് ഷോക്കിലായി.
And people became very much angry.
ആ സമയത്ത് ദൈവം ചിലരോട് ചിലരുടെ ഹൃദയത്തോട് സംസാരിച്ചു.
And at that time God spoke to some people in their hearts.
അവർ പറഞ്ഞു നമ്മൾ ഇങ്ങനെ ബഹളം കൂട്ടിയിട്ട് കാര്യമില്ല, ഒരു കമ്മീഷനെ വെച്ചിട്ട് അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് ഇദ്ദേഹത്തിന്റെ പൂർണ്ണ വിവരം നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് പറഞ്ഞു.
They said there is no use of all the commotion. Let us create a commission and let us do a search inquiry about what is happening here.
പഞ്ചായത്ത് മെമ്പറിൽ ഒരാൾ,
and one of the panchayat members,
ജനതാ പാർട്ടിയിൽ ഒരാൾ,
and one from the janta party,
മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരാൾ,
and somebody from the marxist party,
അങ്ങനെ അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചു.
And they created a inquiry commission.
അവരെല്ലാം വാസ്റ്റൻ വൈഡ് ആയിട്ട് എല്ലാ സ്ഥലങ്ങളും അന്വേഷിച്ചു.
They went to all the places and tried to inquire.
ബാങ്കുകൾ അന്വേഷിച്ചു.
They went to the banks and they approached.
പോസ്റ്റ് ഓഫീസിൽ വന്ന കത്തുകൾ
They started opening the letters that came in the post office.
ഞാൻ പോയി സുവിശേഷം അറിയിച്ച സ്ഥലങ്ങളിൽ പോയി അന്വേഷിച്ചു.
They went to the places where I spread the gospel.
അവരെ ഒരു റിപ്പോർട്ട് ഇങ്ങനെ കൊടുത്തു, ഇയാൾക്ക് പണം എവിടുന്നും കിട്ടുന്നില്ല.
They gave a report that this person is not getting money from anywhere.
എനിക്ക് വലിയ സന്തോഷമായി.
I was very joyous about that.
അത് കഴിഞ്ഞപ്പോൾ അവർ അടുത്ത സ്റ്റെപ്പ് എന്നെ തടഞ്ഞു വെച്ച് വധഭീഷണി ഉയർത്തി.
And then they stopped me and they tried to malign me.
ഒരു രാത്രി 12 ചെറുപ്പക്കാർ വളഞ്ഞു വെച്ചു.
And 12 young people surrounded me.
അവരെന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളുടെ സുവിശേഷം ആവശ്യമില്ല.
They told me we don't need your gospel.
ഞങ്ങൾ 33 കോടി ദേവന്മാരുണ്ട്.
We have 33 crores of idols.
എന്റെ കൂടെ പ്ലസ് വൺ കൂടെ വേണ്ട.
And we don't want another one along with that.
ഞാൻ അവരോട് ചോദിച്ചു ഇതിൽ ആരെ നിന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നു.
I asked them who among them can deliver you from your sin.
ഞാൻ മഹാഭാരതവും നീതിസാരവും രാമായണവും കാൽപ്പുസ്തകം പഠിച്ചിട്ടുണ്ട്.
I have also studied a little of Ramayana and other Hindu books.
ഞാൻ ദശാവതാരങ്ങളിൽ ആരാണ് പാപിയെ രക്ഷിച്ചിട്ടുള്ളത്.
I asked him who among the 10 incarnations have saved the sinners. That night I spoke the gospel to them.
അവസാനം അവർ പറഞ്ഞു തന്നെ പിന്നെ കണ്ടോളാം എന്ന്
പറഞ്ഞു. They told we will see you one day.
പക്ഷേ ആ കണ്ടവർ ആരും എന്നെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല.
But those who saw me they never did anything to me.
എന്നാൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട്
in the last years
70 സ്ഥലങ്ങളിൽ കൺവെൻഷൻ നടത്താൻ
സാധിച്ചു. The Lord enabled me to do conventions in more than 70 places.
കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ദേശപാതകളിൽ സഞ്ചരിച്ച് രാത്രി റോഡരികിൽ കിടന്നു
And the Lord enabled me even to spend night at the wayside and spread the gospel in those places.
116 സ്ഥലങ്ങളിലെ സുവിശേഷ യാത്രയിൽ ക്രമീകരിക്കാൻ കർത്താവ് സഹായിച്ചു.
And the Lord enabled me to have gospel meetings in more than 116 places.
8 വർഷം കോഴിക്കോട് സെൻട്രൽ ഡിസ്ട്രിക്ട് ജയിലും 8 വർഷം കണ്ണൂർ സെൻട്രൽ ജയിലും തടവുകാരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് സഹായിച്ചു.
For more than 8 years and 16 years I could spread the gospel in 2 different jails out there. അതെ,
ഇതൊക്കെ കർത്താവ് പറഞ്ഞാൽ മതി എന്നുള്ള ആഗ്രഹക്കാരനാണ്
ഞാൻ. I also believe that all this God can do the work.
ഈ കൂട്ടത്തിൽ എനിക്ക് സന്തോഷം തന്ന ഒരു സംഭവം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്.
But the reason I said I wanted to share an incident that happened.
ഈ ക്യാമ്പുകളൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ടായിരുന്നു.
And the Lord was doing great miracles in those camps.
മുഴുവൻ വീരിപ്പാൻ ഈ പകൽക്കാലം അവസരമില്ല.
There is no chance to describe all what God is doing there.
രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്.
But I want to share two separate things.
ഈ അടുത്ത സമയം കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ്
some months before
ഒരു ക്ഷേത്രത്തിൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു.
They called me to a temple to preach.
ഭദ്രകാളി ക്ഷേത്രം.
That was a ഭദ്രകാളി's temple.
അവിടെ പുനഃപ്രതിഷ്ഠാകർമ്മം നടക്കുകയാണ്.
And they were doing some kind of offering something to the Lord.
എല്ലാ മതക്കാരെയും വിളിച്ചു വരുത്തി പ്രസംഗിക്കാനുള്ള അവസരം ഒരുക്കുകയായിരുന്നു.
They got all the different religious sects group leaders to come and share their religion.
ഹിന്ദു സത്യം സംസാരിപ്പാൻ കോഴിക്കോട് ആർട്സ് കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ദർശന ലാൽ ആയിരുന്നു സംസാരിച്ചത്.
Called Dr. Darshan Lal who was the representative to speak for the Hindu people.
Muslims ആശയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരു അറബിക് കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരുന്നു.
And they got an Arabic college principal to speak from the Muslim side.
എന്നാൽ ക്രിസ്ത്യാനിയെക്കുറിച്ച് സംസാരിക്കാൻ ഈ പാപ്പട എന്നെയായിരുന്നു വിളിച്ചത്.
And from the Christian side they called me to share the good news.
ദർശന ലാൽ പ്രസംഗിച്ചു എല്ലാം എല്ലായിടത്തും ദൈവം ഒരുപോലെയാണ്.
ദർശൻ ലാൽ preached that God is same everywhere. If you do, there is a wind out there. And if you blow the air in the there is in the tires. And if you put air in the football, that's also air. The football will be round. The tire is going to be in a circle. And the balloon will be in another shape. Everything is one. All the gods are one. And he spoke very boldly about that. He is a great scholar. Once he finished that, I started.
I
said, I don't want to agree what you are saying. I don't also want to fight with you. Because all brothers are all our brothers here. We are all one family. And Hindu religion says we all belong to one family. And they have a desire that all over the world people should have peace. I agree with the good things that are there in the Hindu religion. In every of the Hindu books there is mentioned about the effect of sin, but I asked, who among them can redeem you from the sins? People listen very with great attention. In that temple grounds there were more than 1,000 people there. I told that Jesus did not set up a religion. He came to this world for the salvation of people. And he, it is a great message of great joy for all people. I said, if you pray and ask Jesus, Lord, you forgive me and save me from my sins, Jesus will save you. I was able to give a good gospel presentation there. You know why I'm so joyous? If I spend 10 lakhs rupees and conduct a meeting, I won't be able to reach so many Hindu people. I was so joyous that the Lord is not going to account me for all the people who heard the gospel. I am really joyous when I preach the gospel to people. When I resigned from my job in 1968, people told two opinions to me. One kind of people said he has some mental problems and he's not in the sane mind. And along with the job, I also had a business. I had a store where we give out books for college going children. And there was a store that was set up with the help of the management and the students. In the Jacobite college, if a Pentecostal has to get a job and to remain in the job for a long time, it is a matter of a miracle. Not only that, and when Mark Timotheos, the bishop, comes to that college, and the Mohitin, the one who works with me, he also goes there. And even Sumari, she goes and she bows
before.
And they all bow before this bishop. And all the students and the teachers, they bow. But only one person is the one who doesn't bow before them. I was the only person there. He asked him, who is this man? The lecturer who was next to him told, he is a Pentecostal. And he came next to me. He asked me my name. He asked me from where I am from. And he looked at me very carefully. But after many years passed by, he became friendly with me. I was doing my job with great faithfulness. But they did not like me when I resigned from my work. And Father Koshi Chako was the principal, told me not to resign from my job. He said, if there is somebody who is senior, you are the one who is there. You can become a senior superintendent. children in it here. So don't resign from your work. You can do the gospel ministry here only. Do you know Pentecostals are unfaithful people? They said we have gone to foreign countries. I said, sir, please let's not talk too much. God has called me. And so I am going to go. And he became very angry. He said there is a very good amount of money to use to receive as arrears. He said you should sign saying that you have received it. I said that because you are permanent, we can have the right to take away the 1 month of your salary. And he took everything from me. I came down to the college ground with no money in my hand. And I said, I sold all my things in a second hand price. And I gave it to somebody else. And then I entered into the gospel ministry. People said that he is mentally disturbed. One college lecturer came and told me, let us show him to a psychiatrist. Because he was somebody who loved me very much. He said, I am not able to understand this. He said, you have a wife and two children. How are you going to live? I said, this is the only way we can solve the problem. I said, sir, please don't let's create a problem. I am a man of good sound mind. He said, somebody said that if he lies down, he will get money in other dishonest ways. So he is there going to willing to go to America to get money. As I thought, I am not going to apply for a passport also. Till 1995, I did not apply for a passport. And in 1995, because of my son to get married, I took a passport and I went to Muscat. I never prayed that I should go to the United States. It's not that I am ridiculing the people here in the United States. And because I never had a desire in my heart. I don't want to share about the troubles that I had during the 40 years of my gospel ministry. If God is the one who called me for the gospel ministry, if I say that I am troubled, whom am I insulting right now? I don't want to insult my God in that manner, because my God is the God who lives, and he has led me till this so far. Tomorrow also he is able to lead me. But I'm telling for your faith, I want to share some incident that happened in my life. And more than lakhs of rupees was spent when I went to 70 more villages with the gospel. But every time God would fulfill and give me the money. Let me share about one camp. In Renjikal, there is a place like that. It is about 8 kilometers from Kozhikode. And from where I stay, it is about 14 kilometers. Wherever we get a permission from a school, we will do a convention there. I got a permission from one of the schools. Because the headmaster was a Christian. So we printed, gave out all notices for the convention. There is something special in our notice. Because Hindus and Muslims should be coming. We will quote that what is the Quran and Ramayana is going to speak about sin and about peace in your life. That is the first gospel that they hear every time. So they would come as a group to that place. And we also made arrangements in the same fashion here. While it was about time to go there, I don't have money. We somehow traveled and reached there. I only had 15 rupees in my pocket. And I told my wife to bring food items in a big drum in another way. Even though she was working as a school teacher, she was bearing a big part in the ministry. When I stepped out for the ministry, everybody had opposed me on that. But my wife and my father-in-law, they were very supportive of me. She said, I'm ready to bear any kind of trouble for the gospel ministry. So she used to come for about 40 people, food for 40 people. So the afternoon lunch was not a problem. When I went there, there was a thought in my mind. My headmaster is a good friend of mine. And he's a Christian also. Let me borrow some money from him. And God said to go away. And when I went there, the peon is the one who gave me the keys. He said the headmaster is on leave. There is no way of hope. The devil whispered to me that who told you to do all this? And the one who has money should go forward for that. I was not dismayed. And we visited two by two to all the homes and invited them for the evening meeting. About 35 people were there along with me. And my children also bear a big part in my ministry, and that is the greatest joy in my life. I have 7 children. If they see the children, no church would welcome us for. But I've never gone to anyone's church. I only started a ministry where there is no Pentecostals. I have done more ministry where there are no Christians. No church would say that because of them that the church is established. But my children were a great help for me in the gospel ministry. So they would also come to the camp. These 35 people went all over the place and called the people for the meeting. And many people came and gathered in the meetings. And the Muslim ladies with veils, they would be standing outside the boundaries, and because they cannot intermingle with the men there. With the grace that God given, I spread the gospel. After the preaching was over, the mic was on rent, and all the tubes where they were on rent, the chairs were on rent. They thought because it is from the United States, they told me a big sum of money. But there is a brother who knows what the reality is. He asked about the calculations. He said, how much is the mic set? How much is the... And when he encountered, it was just half the price of what he told before. But where is the money to give that? I have only 15 rupees in my pocket. And with a few minutes, the things have to be done. And there is a last bus going back, and the 35 people have to go back in the last bus. I pray to God, Lord, don't make me ashamed. You are a God of miracles. This moment, you do a miracle for me. After the prayer was over, one person is coming running there. He said, I am a Jacobite. I was going along this way. I am working in LIC, and my officer is also next to me. And I was amazed to hear this gospel meeting going on. And we were listening to your preaching from the beginning to the end. Pastor, if I give you a help, can you receive it from me? With thanks, I accepted his gift. After he came, went, his officer came to me. He said, I am a Pentecostal. First the Jacobite came.
പെന്തക്കോസ്താന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു.
And he also had a pricking in his heart.
അദ്ദേഹം വന്നൊരു സംഗതി തന്നു.
He also gave me a figure.
എന്റെ ചർച്ച് മെമ്പർ സഹോദരന്മാർ ഒരു ആളെ.
There was a church member who was there.
അന്ന് അവൾ ജോലി ചെയ്തിന്റെ ദശാംശം കൊടുത്തു.
He also gave me the tithe of what the work he has done.
ആ കടക്കാരന്റെ കടം എല്ലാം വീട്ടി.
And we could give back the money of all the debtors.
35 പേർ മടങ്ങി വരാനുള്ള ബസ് കൂലി കൊടുത്തു.
And they also got the money to go back home for the 35 people.
ഓക്കേ, ഇപ്പോൾ 25 രൂപ ബാക്കിയായി.
There was 25 rupees balance.
ഞാൻ പറഞ്ഞു ഇതിന് നാല് കൺവെൻഷൻ നടത്തിയാൽ രൂപ 40 വരും.
I said if I we do like this there will be great convention.
അതെ, അത്ഭുതങ്ങളുടെ ദൈവമാണ്.
God is a God of miracles.
അത്ഭുതങ്ങളുടെ ദൈവമാണ്.
God is a God of miracles.
അതെ, കഴിഞ്ഞ മറ്റൊരു സംഭവം കൂടി നിങ്ങൾ പറഞ്ഞിട്ട് അല്പസമയം ലഭിക്കുന്നതനുസരിച്ച് ദൈവം സംസാരിക്കുന്നു.
I also want to share one more incident and then minister from the word.
ആരാധന കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വരുമ്പോഴേ
after the worship service as I was out going out
ഒരു മദ്യപാനി ഹാളിന്റെ മുമ്പിൽ വന്നു.
A drunkard came to the in front of our church building.
അയാളെ എനിക്ക് പരിചയമുണ്ട്.
I know him quite well.
കാരണം അയാളുടെ ഭാര്യ
because his wife
heart block ആയിട്ട്
because of her heart was blocked
കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ
she was in കോഴിക്കോട് മെഡിക്കൽ കോളേജ്
ബൈപാസ് സർജറിക്ക് വേണ്ടി കൊണ്ടുപോയതാണ്.
And they had taken her for a bypass surgery.
ഗവൺമെന്റ് പാവപ്പെട്ടവരായതുകൊണ്ട് പണം ഓപ്പറേഷൻ പണം വേണ്ട, പക്ഷെ ചികിത്സയ്ക്ക് മരുന്നിന് പണം ഉണ്ടാകണം.
Because they were poor they didn't need money for the operation but for the treatment they needed money.
1 ലക്ഷം രൂപയെങ്കിലും കരുതി വെക്കണം.
At least they said you have to keep 1 lakh rupees for that.
ഒരു തഴ കൊണ്ട് പായ് മടഞ്ഞ് ജീവിക്കുന്നവരാണ്.
They were the ones who make mats and they live according to that.
1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ വഴിയില്ല.
There is no way they can make 1 lakh rupees.
മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് വിചാരിച്ച് മടങ്ങി പോകുന്നു.
And they came back saying that if we die let us die.
അപ്പോൾ ആരോ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ആ പള്ളിയിൽ പോയാൽ അത്ഭുതം നടക്കും.
And somebody said that if you go to that church there are people who pray and God will do a miracle.
ഞങ്ങളുടെ ചർച്ചിൽ വരുന്നത് ഈ പ്രതികൂലങ്ങളുടെ നടുവിലാണെങ്കിലും ആൾക്കാർ വരുന്നതിന്റെ അത്ഭുത പ്രവൃത്തി കൊണ്ടാണ്.
And because in the midst of problems people come because there are miracles happening in our church. I don't want to describe all what is.
ഈ സ്ത്രീയുടെ കാര്യം പറയട്ടെ.
Let me tell you about this woman. When she came I told her like this. I am also a poor man. There is no miracle there. But there is a God who does the miracles. When you believe in that Jesus and if you confess your sins if you cry and pray God will save you. She believed.
അത്ഭുതം നടന്നു.
And there was a miracle.
ആ ബ്ലോക്ക് മാറി.
The block was removed.
ഹാർട്ടിൽ വേദന മാറി.
And the pain in her heart went away.
അവൾ ഡോക്ടറെ ചെന്നു.
She went to the doctor.
മക്കൾ പറഞ്ഞു.
And she told the doctor.
വേദനയില്ല.
I don't have pain.
അയാൾ പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞിട്ട് കാര്യമില്ല.
He said don't say like that.
അയാൾ ടെസ്റ്റ് കഴിഞ്ഞ ശേഷം.
We have to do the testing.
റിപ്പോർട്ട് കൊണ്ടുവരാമോ?
You bring the report along with you.
അവൾ ടെസ്റ്റ് ചെയ്തു.
She did the test. And brought the report.
ആ ബ്ലോക്ക് മാറിയിരിക്കുന്നു.
The block has been gone. A doctor asked.
ഇത് എങ്ങനെ സംഭവിച്ചു?
How did this happen?
ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചു.
He said I prayed to Jesus.
അയാൾ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചോട്ടാ മതി.
I said only pray like that.
ഇതിനൊരു ബ്ലോക്ക് ഇല്ല.
There is no block.
ഈ അത്ഭുതം നടന്നു.
After this miracle happened.
ആ സ്ത്രീയുടെ ഭർത്താവാണ് ഈ കല്ലുകുടിയൻ.
And this husband is the drunkard there.
അയാൾ വന്നത് എന്തിനാണെന്ന് അറിയാമോ?
Do you know why he came there?
അയാൾ സന്ദർഭപ്പെടാനല്ല.
Not to get saved.
അയാൾ അടുത്ത അയാളുടെ ഒരു സ്നേഹിതനായ ഒരു കല്ലുകുടിയനുണ്ട്.
There is a friend who is also a drunkard.
അയാൾ ഒരു വലിയ സങ്കടവുമായിട്ട് കടന്നു വന്നു.
He came with a big group there.
അയാളുടെ സഹോദരന് ഒരു കാൻസർ രോഗിയാണ്.
And his brother is a cancer has a cancer disease.
അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവനെ തള്ളിതാണ്.
And the കോഴിക്കോട് മെഡിക്കൽ കോളേജ് had rejected him.
അവൻ മരിക്കാനുള്ള ദിവസങ്ങൾ അടുത്തിരിക്കുന്നു.
It was a time for him to die very soon.
വേദന വരുമ്പോൾ കൊടുക്കാൻ പിൽസ് കൊടുത്തിരുന്നു.
And they had given him pills when the pain comes to give him.
പക്ഷേ അത് ഫലിക്കാതെ വന്നു. അവസാനം അയാൾ ഫലിക്കാതെ വന്നു.
And towards the end it was not even working.
വേദന വരുമ്പോൾ അവൻ ഭിത്തിയിൽ തലി അടിച്ച് ഇങ്ങനെ മരിക്കാനായിട്ട് ശ്രമം നടത്തി.
When the pain came he would beat his head against the wall to die.
മെത്തയിൽ കിടന്നെങ്കിൽ ഉരുളാൻ തുടങ്ങി.
And he started rolling on the mattress.
അവസ്ഥ കണ്ടുകൊണ്ട് ഈ മദ്യപാനിയാണെങ്കിലും അവൻ സഹോദരനായതുകൊണ്ട് അവന് കാണാൻ സഹിക്കാൻ കഴിഞ്ഞില്ല.
And because even though he was a drunkard but as a brother he could not bear that.
അതുകൊണ്ട് അവൻ ഈ മദ്യപാനിയോട് പറഞ്ഞു എന്റെ സഹോദരന്റെ കഷ്ടം എനിക്ക് കാണാൻ കഴിയില്ല.
He told that I cannot see the problem of my brother.
അവൻ മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ.
If he dies let him die.
അവൻ അല്പസമയം ശാന്തമായി കിടന്ന് മരിച്ചാൽ കൊള്ളാമായിരുന്നു.
It is good that if he can die a little time peacefully.
ഞാൻ എന്ത് ചെയ്യേണ്ടു?
What I should do?
എനിക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല.
There is nothing that I can do.
മരുന്നും ഫലിക്കില്ല.
No medicine will affect.
ഡോക്ടർ അവനെ സഹായിക്കാൻ
കഴിയില്ല. No doctor can help. stop this person. And this drunkard said, some people call me Achan. And they look at me as a second priest after the Catholic priest there. If you go to that Achan and you pray, it'll be healed. He said, you know him so well, why don't you go and call him? That's why he came to call me. A drunkard is coming and telling me that there's a cancer patient who is troubled and you need to come and pray for him. I asked my Lord, oh God, why, what kind of sin did I do that you are troubling me like this? And these are fishermen people. If I go there and the person doesn't get healed, they're going to beat me to death. And how can I not go there? I was in great trouble. If I had some kind of cold, it was good. If I have a headache, I can only hold it like this. And to pray for a cancer patient, I was very much troubled. I closed my eyes. Lord, what I should do now? And the next minute, God spoke to my heart. Last time, all the healings that happened, the sickness, was it because of your abilities? I understood that I have to go. I and my fellow worker, we went to that place. That house was filled with people. And when I went there, he was like rolling over and tossing up. I prayed for him. And after praying, I came back. I came back with peace. I don't know what really happened.
It was Nyaraazhcha.
Next day morning was a Sunday. Along with that sick patient, 10 people, they are coming to that meeting place. From the beginning of the worship till the end, they sat there. And after the prayer, we give kanyi for everyone. And he drank the kanyi. With great joy he returned back. And when he was going, he told me, because of my sickness, I'm staying with my brother-in-law's place. There is my whole home is long way off from here. I'm feeling sad that I cannot go there. I don't have money to go to that
property.
But I will pray to Jesus. And let me tell you this. How did that happen? It is the work of God. It is the work of God. And to break that kind of a ministry, many people attempted to do that. Vellapalli Nadeshan, in 4 pages, he sent me a threatening letter. And Vellapalli Nadeshan is known in Kerala. And because one Hindu lady had come for our meetings, and he scared her and her father-in-law, but she came to the faith and she took baptism. Now her husband also came to the faith. All the Hindu leaders, and they have already opposed and worked against the ministry. The reason for that, more than 80 people, they have come to the faith. They cannot bear that. They cannot bear that. But God does the work. That is the work of God. I only just shared it for your faith. And because of my joy, I am not a great man. I am a poor person. I don't have much education. But the Lord has led me over the last years. By His grace. By His grace. By His grace. That's all I can share with you. And for this time, I was sharing my testimony. I thank the servant of God and those who gave me this chance.
അഞ്ചു മിനിറ്റ്
മാത്രം. ഐ ഹാവ് ഓൺലി 5 മോർ മിനിറ്റ്സ് ഇൻ ഫ്രണ്ട് ഓഫ് മീ.
അതെ, ഈ അഞ്ചു മിനിറ്റിൽ നിങ്ങളോടൊന്നും പറയാനായിട്ട് എന്റെ മുമ്പിലില്ല.
There is no much time to share much with you.
പ്രാർത്ഥനയെ കുറിച്ചാണ് നമ്മൾ അച്ഛൻ സംസാരിച്ചിട്ടുണ്ടല്ലോ.
And this morning Achan spoke to us about prayer.
ആ പ്രാർത്ഥനയെ കുറിച്ച് നിങ്ങളെ ഓർപ്പിക്കാൻ താല്പര്യമുണ്ട്.
I want to remind you a little bit about prayer also.
അതെ, ദാവീദ് യാക്കോബിന്റെ പ്രാർത്ഥനയെ കുറിച്ച്.
About the prayer of Jacob.
യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിച്ചു.
Jacob prayed to the Lord.
അതെ, താൻ ഒരു നിരാശനായ മനുഷ്യനായിരുന്നു.
He was a very sad person.
ഏശാവ് തന്റെ സഹോദരനെ പോലും പേടിച്ചോടുകയായിരുന്നു.
He was running away from his brother Esau.
എന്നാലേ
He doesn't have help from anybody. And he was lying with great sadness. That night he saw a dream. He saw angels going up and coming down. Without coming down you cannot go up. He understood that while he was sleeping the angels were close to him. He understood the presence of God. And he prayed to the Lord. And Genesis chapter 28 verses 20 to 22. If God is with me and where I am going, if he keeps me and gives me bread to eat and clothing to put on, if I can come back to my father's house in peace,
എനിക്ക് ദൈവമായിരിക്കും.
The Lord shall be my God.
അതെ, തന്റെ പ്രാർത്ഥന വളരെ ലഘു പരിമിതമായ ചെറിയ പ്രാർത്ഥനയാണ്.
His prayer was a very short prayer.
ലളിതമായ പ്രാർത്ഥന.
Very simple prayer.
അതെ, താൻ പ്രാർത്ഥിച്ചത് ഇപ്രകാരം മാത്രമേ ഉള്ളൂ.
This is the way he prayed.
ദൈവം എന്നോട് കൂടി ഉണ്ടായിരിക്കണം.
One, God should be with me.
രണ്ടാമത്തേത്, ദൈവം എനിക്ക് ഭക്ഷിക്കാൻ ആഹാരം തരണം.
Second, give me food to eat.
ധരിപ്പാൻ വസ്ത്രം തരണം.
And give me clothes to wear.
എത്ര ലഘുവായിരിക്കുന്ന പ്രാർത്ഥന.
Such a simple prayer.
ആവശ്യങ്ങൾ പരിമിതമാണ്.
Just his needs are limited.
പക്ഷെ വലിയൊരു ആഗ്രഹമുണ്ട്.
But he has a great desire.
അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി.
I want to go back to my father's house. I want to go back to my father's home. That was his greatest desire. Dear children of God, how are we praying to God? From most of our prayer is about what? Are we praying more for material blessings? In the today's current modern world tells us this kind of prayer is a foolish prayer. When you pray, don't go down. You should ask for many things. Not one car. Pray for 4 cars. Not for 1 acre. Pray for 10 acres. It is because you don't pray that you are not getting anything. Jacob did not know all the modern theology. He prayed. Lord, give me food. Give me clothing. And send me back to my father's home.
അതെ, ആ പ്രാർത്ഥന സ്വർഗം മാനിച്ചു.
And God and the heavens they really took care of that prayer.
ദൈവമേ ആദരിച്ചു.
And God took care of him.
ലാബാൻ 10 പ്രാവശ്യം പ്രതിഫലം മാറ്റിയിരുന്നു.
And Laban he turned the wages 10 times.
എങ്കിലും ദൈവമേ മഹാസമ്പന്നനാക്കി.
But God made him a great prosperity gave him.
അതെ, ആ സമ്പത്ത് കൊടുത്തുകൊണ്ട് അവിടെ കൊണ്ട് അവൻ തൃപ്തിപ്പെട്ടില്ല.
He was not satisfied with just material blessings.
എനിക്ക് അപ്പന്റെ വീട്ടിലേക്ക് പോകണം.
I need to go back to my father's home.
അതിനെന്താണ് മാർഗം?
What is the way for that?
ദൈവരെ ഹൃദയത്തിൽ കൊടുത്ത ആലോചനയാണ്. നാല് കാര്യങ്ങളുണ്ട്.
And there are 4 things that God gave him in his heart.
ഒന്ന്,
first,
അവന്റെ ദൈവം ലഭിച്ചില്ലവൻ നന്ദിയുള്ളവനായിരുന്നു.
He was very grateful for what he got.
സംതൃപ്തിയുള്ളവനായിരുന്നു.
He was contented with what he got.
ദൈവത്തോട് പറഞ്ഞു.
He told God,
ദൈവമേ,
oh God,
ഞാൻ ഈ യോർദാനെ,
as I'm crossing the Jordan,
അടിയോട് കൂടി മാത്രമാണ്.
I came crossed with one stake.
ഇപ്പോൾ രണ്ട് കൂട്ടമായി തീർന്നു.
Now we have turned into 2 groups.
ഞാൻ അപാത്രമത്രേ.
I am a unworthy person.
അതേ, ഞാൻ യോഗ്യനല്ല.
I have no worth in me.
നീ തന്നതാണ്.
What you have given me.
അതേ, ദൈവത്തോട് നന്ദിയുള്ളവരായിരുന്നു.
And he was grateful to God.
രണ്ടാമത്തെ കാര്യം,
the second thing,
അവന്റെ സഹോദരനോട് അവനെ അത് കടം വിട്ടേണ്ടതായിട്ടുണ്ട്.
He wanted to give back to his brother.
അവന്റെ സഹോദരനെ അവനെ ദുഃഖിപ്പിച്ചതാണ്.
He had grieved his brother.
ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തതാണ്.
He had taken the birthright from his brother.
ഏശാവിന്റെ ചിന്താഗതിയിൽ,
and Esau's kind of thinking,
ഭൗതിക നന്മ മാത്രമാണ് ചിന്താഗതി.
His only thought was material blessings.
ജ്യേഷ്ഠാവകാശം പോയാൽ,
even if he loses his birthright,
right?
He has two more portions in his home. And because the elder brother gets two portions more than the younger brother. That was the thing that was worrying him. Oh, my material blessings have. My brother has duped me. And there should be a contentment for that pained heart. And so he gave him a big present back then. And that he gave him more than 50 lakhs worth of goods back. I think like this. With what he got, he got more than what he would have got from his father. He must have been very joyous. He was very much happy. And he hugged his brother. Oh brother. Oh sister. If you want to go back to your father's home, you should make a restitution with the brother that you have wounded. Many years his heart was pained. You are praying to go to heaven, but without taking care of the problem with your brother, you are not going to go there. Not only that, you should be one of crying. You should cry and with shed tears to change your situation. You should pray that your lackness will go away. And he fought with the angel. You know how he fought with the angel in Hosea. He cried and pleaded. First he tried bodily to win over, but when he touched his thigh, he understood that way is not possible. His limb was permanent. And what God called him, you are good for nothing. You cannot wrestle with anybody. You cannot wrestle with Esau. But I will be with you. I will be with you. And your deception. You are going to be Prince of God. You are going to be a Prince of God. Not only that, one more thing you should do. You should take care of the father's idols. You should take away all the idols that is there in your family. You should have a holiness in your life. Then only you can see your God. Let me tell you. Let's together think about it. Do you want to go to your father's home? Or do you want the material blessings only? You want to go back to your father's home? For many years we have been longing and thinking for that. Every day passing we are closer to our father's home. From yesterday to today. But if you don't make the arrangements, you will not go. May the Lord bless you with this one. Let this be a kind of meditation for you. I want to thank you for this opportunity. May the Lord bless you.